നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ലിബറൽ സെനറ്റർ ജസിന്ത പ്രൈസ് ഇന്ത്യൻ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിന്റെ അലയൊലികളായിരുന്നു പോയ ആഴ്ചയിലെ വാർത്തകളിൽ മുഴങ്ങിക്കേട്ടത്. പൊപ്പോങ്കെ വെടിവയ്പ് കേസിലെ പ്രതിയെ കണ്ടെത്താൻ പോലീസ് മില്യൺ ഡോളർ പാരിതോഷികവും പ്രഖ്യാപിച്ചു. തൊഴിൽ വെട്ടിക്കുറക്കൽ പ്രഖ്യാപനങ്ങളും വാർത്തകളിൽ ഉണ്ടായിരുന്നു. വിഷക്കൂൺ കൊലപാതക കേസിലെ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചതും ഈ ആഴ്ചയായിരുന്നു. പോയ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയ പോയവാരവുമായി ഞാൻ ജോജോ ജോസഫ്. ഇന്ത്യൻ കുടിയേറ്റക്കാരെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ ജസീന്ത നമ്പിജിൻബെ പ്രൈസിനെതിരെ ലിബറൽ പാർട്ടി നടപടി സ്വീകരിച്ചു. നോർത്തേൺ ടെറിട്ടറി സെനറ്ററായ പ്രൈസ് ഷാഡോ കാബിനറ്റിൽ നിന്നും പിൻബെഞ്ചിലേക്കാണ് തരം താഴ്ത്തപ്പെട്ടത്. പരാമർശത്തിൽ മാപ്പ് പറയണമെന്ന് വിവിധ പാർട്ടി നേതാക്കൾ ജസീന്ത പ്രൈസിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഒന്നര ആഴ്ചയിലേറെ നീണ്ട സമ്മർദ്ദങ്ങൾക്കൊടുവിലും മാപ്പ് പറയില്ല എന്ന നിലപാടിലായിരുന്നു ജസീന്ത പ്രൈസ്.
I don't believe I have anything to apologize about.
ഖേദം പ്രകടിപ്പിക്കില്ലെന്ന് വ്യക്തമാക്കിയതിനു പിന്നാലെ പ്രതിപക്ഷ നേതാവ് സൂസൻ ലേയുടെ നേതൃത്വത്തെ അംഗീകരിക്കാത്ത തരത്തിലും ചില പരാമർശങ്ങൾ നടത്തി.
Do you have confidence in her leadership?
Look, again, those matters are for our party room. Those matters are for our party room. My focus is to go forward and to ensure that we're doing the right thing.
ഇതോടെ പ്രതിപക്ഷ നേതാവ് സൂസൻ ലേ ജസിന്ത പ്രൈസിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുകയായിരുന്നു.
Serving in my shadow ministry is a privilege and it is a requirement to have confidence in the leadership. Senator Jacinta Namba-Jimba Price has failed a test of high standard that I have set for members of my shadow ministry.
വിവാദങ്ങൾക്ക് ശമനമായെങ്കിലും ജസിന്ത പ്രൈസിനെതിരായ അച്ചടക്ക നടപടി ലിബറൽ പാർട്ടിയിലെ ആഭ്യന്തര ഭിന്നതയുടെ ആഴം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ വെടിവെച്ചുവെന്ന പ്രതി എന്നാരോപിക്കപ്പെടുന്ന ഡേസി ഫ്രീമാനായുള്ള പോലീസ് നടപടികൾ തുടരുന്നു. ഫ്രീമാന്റെ അറസ്റ്റിലേക്ക് നയിക്കുന്ന വിവരങ്ങൾക്ക് $1 million വിക്ടോറിയൻ പോലീസ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതേസമയം ഡേസി ഫ്രീമാനെ പിടികൂടാൻ ആണ് പോലീസ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹത്തെ സഹായിക്കുന്നവരെ ലക്ഷ്യം വെക്കുന്നില്ലെന്നും വിക്ടോറിയൻ പോലീസ് വ്യക്തമാക്കി. പോലീസുകാർ വെടിയേറ്റ് മരിച്ച് രണ്ടാഴ്ച പിന്നിടുമ്പോഴും പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. ഡിറ്റക്റ്റീവ് സൂപ്രണ്ട് ജേസൺ കെല്ലിയുടെ വാക്കുകളിലേക്ക്.
Thousand pieces of information provided and what is occurring now is investigators with intelligence analysts and with specialist mapping and other expertise are going through those reports and we are following down every avenue of inquiry possible in the attempt to safely locate Desmond Freeman.
ഓസ്ട്രേലിയക്കാരിലെ മരണത്തിന്റെ പ്രധാന കാരണമായി ഡിമെൻഷ്യ മാറിയെന്ന് റിപ്പോർട്ട്. 2023 ഏകദേശം 17,400 മരണങ്ങൾക്ക് ഡിമെൻഷ്യ കാരണമായിരുന്നുവെന്ന് ഓസ്ട്രേലിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് വെൽഫെയറിന്റെ പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. 10-ൽ 1 മരണങ്ങൾക്ക് ഡിമെൻഷ്യ കാരണമാകുന്നതിന് തുല്യമാണ് ഈ കണക്ക്. സ്ത്രീകളുടെ മരണങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഡിമെൻഷ്യയാണ്. അതേസമയം പുരുഷന്മാരുടെ മരണത്തിന്റെ രണ്ടാമത്തെ പ്രധാന കാരണമായാണ് ഡിമെൻഷ്യ വിലയിരുത്തപ്പെടുന്നത്. 2065 ആകുമ്പോഴേക്കും 11 ലക്ഷത്തോളം ആളുകളിൽ രോഗനിർണയമുണ്ടാകും. ഡിമെൻഷ്യ അവബോധം വളർത്തുന്നതിനും തലച്ചോറിന്റെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും ദേശീയ തലത്തിൽ അടിയന്തര നടപടി ആവശ്യമാണെന്ന് ഡിമെൻഷ്യ ഓസ്ട്രേലിയ ആവശ്യപ്പെട്ടു. ഓസ്ട്രേലിയയിലെ പ്രമുഖ ബാങ്കുകളിൽ ചിലത് തൊഴിലാളികളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുവാൻ തീരുമാനിച്ചു. 3,500 മുഴുവൻ സമയ ജോലികളും 1,000 കോൺട്രാക്ട് ജോലികളും വെട്ടിക്കുറയ്ക്കുമെന്ന് ANC പ്രഖ്യാപിച്ചു. നാബും 410 തൊഴിലാളികളെ പിരിച്ചുവിടുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ടെക്നോളജിയുമായി ബന്ധപ്പെട്ട 145 തൊഴിലാളികളെ പിരിച്ചുവിടുമെന്ന് ബെൻഡിഗോ ബാങ്കും വ്യക്തമാക്കി. പുനർവിന്യാസത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടിയെന്നാണ് ബാങ്കിന്റെ വിശദീകരണം. ബാങ്ക് ഓഫ് ക്യൂൻസ്ലാൻഡും 200 ജീവനക്കാരെ പിരിച്ചുവിടുമെന്ന് അറിയിച്ചു. കോൺടാക്ട് സെന്ററുകളുടെ പ്രവർത്തനം ഇന്ത്യയിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി. അതേസമയം 1,000 ജോലികൾ വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനം ബാങ്കിന്റെ ലാഭം കൂട്ടാൻ ഉദ്ദേശിച്ചുള്ളതല്ലെന്ന് ANC ചീഫ് എക്സിക്യൂട്ടീവ് നിനോ മാറ്റോസ് പറഞ്ഞു. AI ഉപയോഗത്തിന് പിരിച്ചുവിടലുമായി ബന്ധമില്ലെന്നും ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായിട്ടാണ് തൊഴിൽ വെട്ടിക്കുറയ്ക്കലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
This is not about profits. This is about getting the things right, the basic things a bank needs to do right. This is about, again, avoiding duplication and complexity, which is very important in a company that needs to simplify its operation.
രാജ്യത്തെ ഏറ്റവും പ്രമുഖ സർവകലാശാലകളിൽ ഒന്നായ ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ രാജിവെച്ചു. മാസങ്ങൾ നീണ്ട വിവാദങ്ങളെ തുടർന്നാണ് പ്രൊഫസർ ജെനിവീവ് ബെല്ലിന്റെ രാജി. നിർബന്ധിത പിരിച്ചുവിടൽ, ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യൽ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രൊഫസർ ബെല്ലിനെതിരെ വിമർശനങ്ങളുണ്ടായിരുന്നു. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി 2026 ആകുമ്പോഴേക്കും ശമ്പള ഇനത്തിൽ $100 മില്യൺ കുറവ് വരുത്തുമെന്ന് സർവകലാശാല നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇതുൾപ്പെടെ $250 മില്യൺ ചെലവ് ചുരുക്കൽ പദ്ധതിയാണ് സർവകലാശാലയ്ക്ക് ഉണ്ടായിരുന്നത്. അതേസമയം രാജ്യവുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രതികരണത്തിനില്ലെന്ന് സർവകലാശാല ചാൻസലറും മുൻ വിദേശകാര്യമന്ത്രിയുമായ ജൂലി ബിഷപ്പ് വ്യക്തമാക്കി.
She's a distinguished academic and she'll be returning to the School of Cybernetics. And I think that sends a very powerful message that she is and remains part of the ANU family. And I think she should be allowed to have time to go on leave.
പിന്നീടുണ്ടായ പ്രധാനപ്പെട്ട ഒരു വാർത്ത പസഫിക് രാജ്യങ്ങളുടെ വാർഷിക സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പ്രധാനമന്ത്രി ആന്റണി അൽബനീസി സോളമൻ ഐലൻഡ്സിൽ നടന്ന സമ്മേളനത്തിൽ പങ്കെടുത്തു. കാലാവസ്ഥാ വ്യതിയാനം തടയുന്നതിനുള്ള സത്വര നടപടികളാണ് വാർഷിക സമ്മേളനം പ്രധാനമായും ചർച്ച ചെയ്തത്. ഇതിന്റെ ഭാഗമായി $1 മില്യൺ ഓസ്ട്രേലിയ സംഭാവന ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ പോയ ആഴ്ചയിലെ മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ അറിയുന്നതിനായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBSന്റെ ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഫേസ്ബുക്കിലും നിങ്ങൾക്ക് SBS മലയാളത്തെ പിന്തുടരാം. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയ പോയവാരം അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.
ലൈക്ക്, ഷെയർ, കമന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.